കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ വെളിപാട് പുസ്തകത്തിൽ നിന്ന് സഭകൾക്ക് നൽകിയ ദൂതുകളെക്കുറിച്ച് ഒരവലോകനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് രണ്ട് ക്ലാസ്സുകൾ കൊണ്ടുകൂടെ അത് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. ദൈവാനുവച്ചാൽ ഇന്ന് സർദീസ് സഭയ്ക്കുള്ള ദൂതും ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂതും നമുക്ക് ചിന്തിച്ച് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ആഴ്ച ലവോദിക്യ സഭയുള്ള ബന്ധത്തിലും തുടർന്ന് ദൈവം അനുവദിക്കുന്നെങ്കിൽ ഭാവിയുള്ള ബന്ധത്തിലും ചിന്തിച്ചു കൊടുക്കുവാനായിട്ട് ശ്രമിക്കാം. പ്രവചനാത്മാവിൽ സഭയിൽ സംഭവിക്കുന്ന ആത്മീക വ്യതിയാനങ്ങളെ യേശുക്ക് മുമ്പ് കൂട്ടി പറഞ്ഞിരിക്കുന്ന വേദവാക്യങ്ങളാണ് ഈ ഏഴ് സഭയ്ക്ക് നൽകപ്പെട്ട ദൂതുകൾ. നമ്മൾ അതിൽ നിന്ന് വായിച്ചും പഠിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞയാഴ്ച ത്വയഥേര സഭയെക്കുറിച്ചുള്ള ദൂതാണ് നാം ചിന്തിച്ചത്. നീണ്ടു നിൽക്കുന്ന 1000 വർഷത്തോളം അന്ധകാരപൂർണമായ സഭയുടെ കാലളവിനെ പ്രതിനിധീകരിക്കുന്ന ദൂതാണ് ത്വയഥേര കാലളവ്. എന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി, കർത്താവിൻ്റെ വരവരെ ഈ സഭ ഉണ്ടായിരിക്കും എന്നുള്ളതും ശ്രദ്ധിക്കുകയുണ്ടായി. ലോകത്തിൽ ഇന്ന് കാണപ്പെടുന്ന കാത്തലിക്സ് അതുപോലുള്ള സഭകൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൂതൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം വിളിച്ചറിയിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വരവരെയും അല്ലെങ്കിൽ കഷ്ടകാലത്തിലും ഈ സഭ ഭൂമിയിൽ നിലനിൽക്കുമെന്നുള്ളത് കർത്താവ് സൂചിപ്പിച്ചിരിക്കുന്നത് 22-ാം വാക്യത്തിൽ വായിക്കുന്നു. നമുക്കിന്ന് സർദി സഭയിലെ ദൂത് ആദ്യം ശ്രദ്ധിക്കാം. വെളിപാട് ദിവസം 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ. സർദീസിലെ സഭയുടെ ദൂതന എഴുതുക. ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാമാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പുമലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ളധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേര് ഞാൻ ജീവസ്തുവത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റു പറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ കാലയളവ് പ്രവചനാത്മാവിൽ ചരിത്രപരമായിട്ട് പഠിക്കുമ്പോൾ ഏകദേശം 1517 തുടങ്ങിയുള്ള ചരിത്രമാണെന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. അന്ധകാര യുഗത്തിൽ നിന്ന് സഭയ്ക്കൊരു വ്യത്യാസം വന്നത് ഈ ദൂത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവിടെ കർത്താവ് മുമ്പുള്ള ത്വയതര സഭയുള്ള ബന്ധത്തിൽ പറഞ്ഞപ്പോൾ ധാരാളം തെറ്റുകളെക്കുറിച്ച് തിരുത്തുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആ വിധത്തിലുള്ള വലിയ തെറ്റുകളെക്കുറിച്ച് ഇവിടെ ഓർപ്പിക്കാതെ അവർ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എന്തെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുവാൻ പറയുമ്പോൾ ആ ത്വയതര കാലളവിൻ്റെ ശേഷം അവർക്കൊരു വ്യത്യാസമുണ്ടായി. അവരെന്തോ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തു. അത് സൂക്ഷിച്ചുകൊള്ളുവാനായിട്ട് കർത്താവ് സർദി സഭയുടെ ദൂതന് എഴുതുന്നതായിട്ട് നാം കാണുകയാണ്. ഈ കാലഘട്ടത്തെക്കുറിച്ച് ഗൗരവപൂർണമായ ഒരു പഠനമായിരിക്കുന്നു ചരിത്രത്തിൽ. ഇത് പലരും ധരിക്കുന്ന പോലെ നവോത്ഥാനത്തിൻ്റെ റിഫോർമേഷൻ പീരീഡിൻ്റെ ചരിത്രമല്ല. റിഫോർമേഷൻ പീരീഡ് കഴിഞ്ഞ് സഭകൾ ഒരു നാമധേയമായ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും തിരിഞ്ഞു പോയ ഒരു സന്ദർഭം ചരിത്രത്തിലുണ്ടായി. മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ ഇന്നത്തെ നാമധേയ പ്രൊട്ടസ്റ്റൻസ് ഗ്രൂപ്പുകളുടെ ആവിർഭാവം ഈ ദൂതിൽ കൂടെ കാണാനായിട്ട് സാധിക്കുന്നു. ആ കാലയളവിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അവര് ജീവനുള്ളവനെന്ന് പേരുണ്ട്, എന്നാൽ മരിച്ചവനായി മാറി. കത്തോലിക്ക യൂണിവേഴ്സൽ ചർച്ചിൽ നിന്ന് അവർ പുറത്തു വന്നു, സഭയോട് പ്രൊട്ടസ്റ്റ് ചെയ്ത് പുറത്തു വന്നു. എന്നാൽ അത് അവർ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നമ്മളതിൻ്റെ 2-ാം വാക്യത്തിൽ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോടുള്ള ബന്ധത്തിൽ ആ ദൂത് കൊടുക്കുകയാണ്. നമുക്ക് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ശ്രദ്ധിച്ചു നോക്കാം. ചരിത്രത്തിൽ ഏറ്റവും അനർഹമായ ഒരു ദിവസമാണ് 1517 ഒക്ടോബർ 31. അന്നാണ് മാർട്ടിൻ ലൂതർ ജർമ്മനിയിലുള്ള വിറ്റൻബർഗ് എന്ന് പറയുന്ന സ്ഥലത്തിലുള്ള റോമൻ കത്തോലിക് ചർച്ചിൻ്റെ വാതിലിലെ 95 തീസിസ് ആണികൊണ്ട് അടിച്ച് ചേർത്തത്. 1517 ഒക്ടോബർ 31 നോക്കുക. അന്ധകാര യുഗത്തിൽ കിടന്ന സഭ സാമാന്യ ജനത്തിന് വേദപുസ്തകം വായിപ്പാൻ അനുവദിക്കാതിരുന്ന കാലയളവില് മാർട്ടിൻ ലൂഥർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സന്യാസി വിശ്വാസത്താലുള്ള നീതീകരണം വചനത്തിൽ നിന്ന് മനസ്സിലാക്കി താൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ 95 തീസിസ് ജർമ്മനിയിലെ വിറ്റൻബർഗ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള റോമൻ കത്തോലിക്ക സഭയുടെ വാതിലിൽ ആണികൊണ്ട് അടിക്കുകയായിരുന്നു. അത് റോമൻ കാത്തലിക് ചർച്ചിൻ്റെ അടിത്തറ കുലുക്കുന്ന ഒരു സംഭവമായി മാറുകയായിരുന്നു. ആ സന്ദർഭത്തിൽ തന്നെയാണ് അവിടെ പാപമോചന ചീട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭമായിരുന്നു. അതായത് പോപ്പിൻ്റെ പ്രതിനിധികൾ അവിടെ സെൻറ്റ് പീറ്റേഴ്സ്, റോമിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് പണിയുവാനായിട്ട് പാപമോചന ചീട്ട്, പാപത്തിൻ്റെ ക്ഷമാപണം വില കൊടുത്ത് വാങ്ങിപ്പാനായിട്ടുള്ള ചീട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. ജനങ്ങൾ അതിനോട് വളരെയധികം മറുക്കുകയും ഒരു കൂട്ടം ആളുകൾ അതിന് വിരോധമായി ഇരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് മാർട്ടിൻ ലൂഥർ ഈ വിധത്തിൽ 95 തീസിസ് കൊണ്ട് ജർമ്മൻ വിറ്റൻബർഗ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള റോമൻ കത്തോലിക്ക സഭയുടെ വാതിലിൽ അടിക്കുന്നത്. അത് ഒരഗ്നി ജ്വാല പോലെ കത്തി ജ്വലിച്ച് പ്രൊട്ടസ്റ്റന്റിസം എന്ന് പറയുന്ന ഒരു പുതിയ സിദ്ധാന്തം ലോകത്തിൽ ആഗോളമായി ഉണ്ടാകുവാനായിട്ടിടയായി. ലൂഥറിനാൽ സംഭവിച്ച ഏറ്റവും വലിയ കാര്യം മനുഷ്യൻ്റെ ആചാരങ്ങളും, അതായത് റൈച്വൽസ് ആൻഡ് ഫോർമലിസം, അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ ശ്രദ്ധയെ വചനത്തിലേക്ക് തിരിക്കുവാനായിട്ട് മാർട്ടിൻ ലൂഥറിന് സാധിച്ചു. വാസ്തവത്തിൽ പിന്നീടുള്ള പ്രൊട്ടസ്റ്റന്റ് ചർച്ചിൻ്റെ നവോത്ഥാനം സംഭവിച്ച എല്ലാ സഭകളെയും എടുത്തു പഠിച്ചു നോക്കിയാൽ അതിനെയൊക്കെ അടിത്തറ വാങ്ങിയത് മാർട്ടിൻ ലൂഥറാണ്. അതായത് ഫോർമലിസത്തിലും അനുഷ്ഠാന ആചാരങ്ങളിൽ മാത്രം സഭ മുഴുകിയിരുന്ന് അവരുടെ മത നേതാക്കന്മാർ പറയുന്നത് മാത്രം വിശ്വസിച്ച് സാമാന്യ ജനം ബൈബിള് വായിക്കുവാൻ അനുവാദമില്ലാതെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജനത്തെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് ദൈവവചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാനായിട്ട് മാർട്ടിൻ ലൂഥറിന് കഴിഞ്ഞു. അത് ഒരു നവോത്ഥാനത്തിന് തീജ്വാല കൊളുത്തുവാനായിട്ട് ഇടയായി മാറി. മനുഷ്യൻ ഈ സന്ദർഭത്തിൽ വീണ്ടും ചോദിക്കാൻ തുടങ്ങി, വചനം എന്തു പറയുന്നു, വചനം എന്തു പറയുന്നു. 1129 തുടങ്ങി സഭയുടെ മണ്ഡലങ്ങളിൽ അങ്ങനെ ഒരു ശബ്ദം ഒരിക്കലും കേട്ടിരുന്നില്ല. 1129 തുടങ്ങി സാമാന്യ ജനത്തിന് വേദപുസ്തകം വായിപ്പാൻ അനുവാദമില്ലായിരുന്നു. എന്നാൽ 1517 മാർട്ടിൻ ലൂഥറിന്റെ വളരെ വലിയ ശ്രമമാണ് സാമാന്യ ജനത്തെ ദൈവജനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാനും എന്താണ് വചനം ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതെന്ന് ചിന്തിപ്പാനായിട്ടും ഇടയാക്കിയത് മാർട്ടിൻ ലൂഥറിന്റെ ആ വലിയ പ്രവൃത്തിയായിരുന്നു. എന്നാൽ ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം കൂടെ നടന്നു. 1487 ഈ പ്രസംഗങ്ങൾ ദൈവജന പഠനത്തിന് സഹായിച്ച മറ്റൊരു കാര്യം പ്രിന്റിങ് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. 1487 കാക്സ്റ്റൺ ആദ്യമായി പ്രിന്റിങ് പ്രസ് ഉപയോഗിച്ച് ആദ്യമായി പ്രിന്റ് ചെയ്തു. ആ പ്രിന്റ് ചെയ്ത ആദ്യത്തെ പുസ്തകം വിശുദ്ധ വേദപുസ്തകമായിരുന്നു. 1487 കാക്സ്റ്റൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യത്തെ ബുക്ക് പ്രിന്റ് ചെയ്ത് ഇറക്കുന്നത്, ബൈബിളായിരുന്നു. അപ്പോൾ ആ സന്ദർഭത്തിൽ നോക്കിയ ദൈവാത്മാവിൻ്റെ, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി പ്രിന്റിങ്ങും പ്രീച്ചിങ്ങും ഒരുപോലെ നടന്നു. സാമാന്യ ജനത്തിന് വേദപുസ്തകം ലഭ്യമായി. പുരോഹിതന്മാരുടെ കരത്തിൽ മാത്രം ഒതുങ്ങി നിന്ന വേദപുസ്തകം സാമാന്യ ജനത്തിൻ്റെ കരങ്ങളിൽ പ്രിന്റ് ചെയ്ത് ലഭിപ്പാനും ഇത് പ്രസംഗിച്ചു തുടങ്ങുകയും വിശ്വാസ നീതീകരണം, അതായത് സഭ പറയുന്നത് തെറ്റാണെന്നുള്ളത് പഠിപ്പിക്കുവാനും വചനമെന്ത് പറയുന്നു എന്ന് മനുഷ്യനെ ചിന്തിപ്പിക്കുവാനും തിരിച്ചു കൊണ്ടുവന്ന കാലഘട്ടമായിരുന്നു നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം. ചരിത്രത്തിൽ പ്രവചനപരമായി വളരെ പ്രാധാന്യതയുള്ള ഒരു കാലഘട്ടമായിരുന്നു. ആ വിധത്തിൽ അവർ നീതീകരണം വിശ്വാസത്താലാണെന്നുള്ളത് മനസ്സിലാക്കി. അന്നത്തെ പ്രസംഗങ്ങളിൽ ഏറിയ പങ്കും അതായിരുന്നു വിഷയം. കാരണം മാർട്ടിൻ ലൂഥർ തന്നെ ഈ വിഷയത്താലാണ് നീതീകരിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട വ്യക്തിയായി മാറിയത്. അതുകൊണ്ട് താൻ ഇത് പ്രസംഗിപ്പാനും ജനത്തെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി വിശ്വാസത്താൽ ദൈവം നീതീകരണം തരുന്നു എന്നുള്ളത് മനുഷ്യനെ ബോധവാന്മാരാക്കി തീർക്കുവാനായിട്ട് മാർട്ടിൻ ലൂഥറിന് കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. അന്ന് ദൈവത്തിൻ്റെ ദാസന്മാരായ എറാസ്മോസ്, സ്വിംഗ്ലി, കാൽവിൻ, വിക്ലിഫ്, ടിൻഡൽ, ഫാറൽ മുതലായ വളരെ പ്രഗത്ഭന്മാരായ ദൈവദാസന്മാർ ഈ വിഷയങ്ങൾ ലോകത്തിലാഗോളം പ്രസംഗിപ്പാൻ തുടങ്ങി. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഇത് പ്രസംഗിച്ച് വചനത്തിലേക്ക് മനുഷ്യനെ മടക്കിക്കൊണ്ടുവന്നെങ്കിലും നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ വചനം വിശ്വാസ നീതീകരണത്തെ, രക്ഷയെക്കുറിച്ച് പൂർണ്ണമായി ഇവരെ പഠിപ്പിച്ചു തുടങ്ങിയെങ്കിലും സഭയോടുള്ള ബന്ധത്തിൽ ഉപദേശങ്ങളോടുള്ള ബന്ധത്തിലൊന്നും ആ കാലങ്ങളിൽ പഠിപ്പിക്കുവാനായിട്ട് ഇവർക്ക് സാധിച്ചില്ലേ. ആ കാലഘട്ടങ്ങളിൽ മനുഷ്യനെ ആ വിധത്തിലേക്ക് മറക്കി കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല. ഉദാഹരണമായിട്ട് സലസഭ സ്വതന്ത്രമാണ്, സലസഭയുടെ ആരാധന രീതികളെക്കുറിച്ചൊന്നും വചനത്തിൽ നിന്ന് അവർക്ക് കാണുവാനോ പഠിപ്പിക്കുവാനോ സാധിച്ചില്ല. അതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു എന്നറിയാമോ? പണ്ടുണ്ടായിരുന്ന അതേ പാറ്റേണിൽ, കാത്തലിസത്തിൻ്റെ പാറ്റേണിൽ തന്നെ ഇവിടെയും ചില രീതികൾ ഉടലെടുക്കുവാനായിട്ട് ഇടയായി മാറി. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ അല്ല എന്ന് പ്രസംഗിച്ച് പഠിപ്പിച്ചു നടന്നവരുണ്ട്. അവരുടെ പേരുകളും ശ്രദ്ധേയമാണ്. W.Farrell എന്നൊക്കെ പറയുന്നവര് സലസഭയുടെ പരമാധികാരവും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തെങ്കിലും അവരുടെ ശബ്ദങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല. എന്നാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പഠിപ്പീര് ഇങ്ങനെയായിരുന്നു, എന്നാൽ അത് ശ്രദ്ധിക്കാതെ പോയി. എന്നാൽ ഇവിടെ മറ്റൊരു സംഭവം കൂടെ നടന്നു, അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, മാർട്ടിൻ ലൂതറിനെതിരായിട്ട് വളരെ ശക്തമായി പോപ്പിന്റെയും അധികാരസ്ഥന്മാരുടെയും എതിർപ്പുകൾ ഉണ്ടായി. നമ്മൾ കഴിഞ്ഞ ദിവസം ഓർക്കയുണ്ടായി, രാജാക്കന്മാരെ പോലും നീക്കുവാനും വാഴിക്കുവാനും വലിയ അധികാരങ്ങൾ ലഭിച്ചവരായിരുന്നു ഈ പോപ്പുമാർ, പാപ്പാമാരും അവരോടുകൂടെയുള്ള ആളുകളും. ഇവരുടെ വലിയ എതിർപ്പുകൾ മാർട്ടിൻ ലൂതറിനുണ്ടായപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയാമോ? ഈ വിധത്തിൽ പ്രൊട്ടസ്റ്റ് ചെയ്ത് വന്ന പുറത്തു വന്ന സഭകളുണ്ടല്ലോ, ഈ സഭകളെ എല്ലാം കൂടെ അവരും യുണൈറ്റ് ചെയ്യിച്ചു. ലോകവ്യാപകമായി അതിനെയും ഒരു യുണൈറ്റ് ചെയ്ത് ഒരു ഓർഗനൈസേഷൻ പോലെ ഈ റോമൻ കാത്തലിക് ചർച്ചിനോട് എതിർത്ത് നിൽപ്പാൻ വീണ്ടും ഇത് ഒരു സംഘടന പോലെ ആക്കി തീർക്കുവാനായിട്ട് ഇടയാക്കി മാറ്റി. ആ സംഘടനയെ ആക്കി തീർക്കുക മാത്രമല്ലായിരുന്നു, മാർട്ടിൻ ലൂതറിന് വളരെയധികം എതിർപ്പുകൾ വന്നു കഴിഞ്ഞപ്പോൾ ജർമ്മനിയിലെ പ്രിൻസസിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും മറ്റും പ്രൊട്ടക്ഷന് വേണ്ടി മാർട്ടിൻ ലൂതറും അദ്ദേഹത്തോടുകൂടെ ഉള്ളവരും ശ്രമിക്കുകയുണ്ടായി. അദ്ദേഹത്തെ അന്ന് പ്രൊട്ടക്ട് ചെയ്തത്, സുരക്ഷിതത്വം നൽകിയത് വാസ്തവത്തിൽ ജർമ്മൻ പ്രിൻസസും അവിടെയുള്ള സ്റ്റേറ്റും മറ്റുമായിരുന്നു. അല്ലാതെ അവർക്ക് നിലനിൽപ്പാൻ സാധ്യമല്ലാത്തൊരവസ്ഥ ഈ കാത്തലിക് പോപ്പുമാരുടെയും അതുപോലെ ആ മതസിദ്ധാന്തത്തിൻ്റെയും എതിർപ്പുകളിൽ പിടിച്ചു നിൽപ്പാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവരും ഒരു സംഘടന പോലെയായി സ്റ്റേറ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അവര് മേടിച്ച് ഒരു പ്രത്യേക വിധത്തിൽ ഈ പ്രൊട്ടക്ഷനിസം ഉണ്ടാകുവാനായിട്ടിടയായി. നമുക്ക് അവർ വളരെ ഊന്നിപ്പറഞ്ഞ കാര്യമാണ് സോളാ സ്ക്രിപ്ച എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചറിലോ വചനം മാത്രം എന്നവർ പ്രസംഗിച്ചു, സോളാ സ്ക്രിപ്ച. എന്നാൽ വചനം മാത്രമല്ലാതായി മാറി, വചനത്തോടുകൂടെ സ്റ്റേറ്റിൻ്റെ പ്രൊട്ടക്ഷനും വചനത്തോടുകൂടെ പ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയും പ്രൊട്ടക്ഷനും കൂടെ ഈ പ്രൊട്ടക്ഷൻ സഭകള് ആവശ്യമുള്ളതായി വന്നു. അത് ചരിത്രത്തിൽ നിർണായകമായ ഘട്ടമായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞ വാക്ക് ശ്രദ്ധേയമായിരിക്കുന്നു. നമുക്ക് നോക്കാം, ആ മൂന്നാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അവരോട് പറയുന്നു, ദൈവത്തിൻ്റെ ഏഴ് ആത്മാവും ഏഴ് നക്ഷത്രമുള്ളവൻ അരളി ചെയ്യുന്നു, ഞാൻ ഇതിൻ്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. നോക്കുക, ഓരോ സഭയോടും ആവശ്യമുള്ള ദൂതാണ് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സഭ എന്ത് സംഭവിച്ചു? താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, നീ ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, അതിൻ്റെ ഒന്നാം വാക്യത്തിൻ്റെ അവസാനം ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാണ്. അതുകൊണ്ട് കർത്താവരോട് പറഞ്ഞു, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എന്തെന്നോർത്ത്, മൂന്നാം വാക്യം നോക്കിയേ, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മനസ്സാന്തരപ്പെടുകയും ചെയ്യാം. അവർ കേട്ടത് വിശ്വാസ നീതീകരണമായിരുന്നു. എന്നാൽ കാലഘട്ടം അല്പം കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെടാത്തവരെ കൊണ്ട് സഭ നിറയുവാൻ തുടങ്ങി. റോമൻ കത്തോലിസത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രീതികളും സഭയെ ഭരിക്കുന്ന രീതികളൊക്കെ ഈ പ്രൊട്ടസ്റ്റന്റ് സിസത്തിനകത്തും അല്പകാലം കഴിഞ്ഞപ്പോൾ കടന്നു വരുവാനായിട്ടിടയായി മാറി. യേശുക്രിസ്തു അവരോട് പറയുകയാണ്, എൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ ഏഴ് ആത്മാവും ഏഴ് നക്ഷത്രവുമുണ്ട്. ഏഴ് നക്ഷത്രം ഒന്നാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, അത് ദൈവത്തിൻ്റെ സഭയ്ക്ക് ദൂത് കൊടുക്കുന്നവരാണ്. ഏഴ് ആത്മാവുകൾ ആത്മാവിൻ്റെ പൂർണ്ണതയെ കാണിക്കുന്നു. എന്നാൽ ഇവിടെ കർത്താവ് എന്തുകൊണ്ടാണ് ഇത് രണ്ടും എടുത്ത് പറഞ്ഞത്? ഇത് രണ്ടും, ഏഴ് ആത്മാക്കളും ഏഴ് നക്ഷത്രവും, ഏഴ് ആത്മാക്കൾ പരിശുദ്ധാത്മാവ്, ഏഴ് നക്ഷത്രം ദൈവത്തിൻ്റെ ദൂതറിയിക്കുന്ന ദൈവദാസന്മാർ അല്ലെങ്കിൽ വചനത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ കർത്താവ് ഈ സഭയോട് പറയുന്നതും അവർക്ക് ആവശ്യമായിരിക്കുന്നതും എന്താണെന്ന് ചോദിച്ചാൽ ദൈവാത്മാവിനെയും ദൈവത്തിൻ്റെ വചനത്തെയുമാണ്. കാരണം എന്താ? വീണ്ടും ജനനം സംഭവിക്കുന്നത് ഈ രണ്ട് വസ്തുതകൾ കൊണ്ടാണ്. നോക്കിയേ, അത് വളരെ ശ്രദ്ധേയമായിട്ടിരിക്കുന്നില്ലേ? ഈ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെയും പ്രവൃത്തിയാണ്. അതുകൊണ്ട് കർത്താവ് ആ സഭയോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ഏഴ് ആത്മാവുള്ളവനും ഏഴ് നക്ഷത്രങ്ങൾ ഉള്ളവനും അരളി ചെയ്യുന്നു, എൻ്റെ പക്കൽ അതുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെയും ദൈവജനത്തിൻ്റെ ശുശ്രൂഷയാണ് നിങ്ങൾക്ക് ആവശ്യം. യോഹന്നാൻ 3:5 കർത്താവ് നിക്കോദിമോസിനോട് പറഞ്ഞു, വാക്കറിയാം, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം, വചനത്താലും ആത്മാവിനാലും ജനിക്കണം. വീണ്ടും ജനനം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്താലും ദൈവത്തിൻ്റെ ആത്മാവിനാലുമാണ്. അത് നമുക്ക് വളരെ അറിയാവുന്ന വാക്യങ്ങളാണ്. 1 കൊരിന്ത്യർ 4:15 പൗലോസ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഗുരുക്കന്മാർ ഏറെ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. കൊരിന്ത്യരെ നോക്കി പറയുകയാണ്, ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചത്. 1 പത്രോസ് 1:23 കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവജനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഫിലോമോന്റെ ലേഖനം 10 വാക്യം, പൗലോസ് തടവിലിരുന്നപ്പോൾ, തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനോസിമോസ്, പൗലോസ് തടവിലിരുന്നപ്പോൾ ജനിപ്പിച്ചു. അവിടെ സ്നാനമില്ല, അവിടെ ജയിലിൽ കിടക്കുമ്പോൾ സ്നാനമോ കർമ്മങ്ങളോ ഇല്ല. കഴിഞ്ഞ ദിവസവും ഞാൻ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു, കൊരിന്ത്യലേഖനം തന്നെ വേണമെന്ന് എടുക്കാം. ഈ രക്ഷയ്ക്ക്, വാസ്തവത്തിൽ വീണ്ടും ജനനത്തിന് സ്നാനം പോലും ഇല്ല എന്നുള്ളത് ആ ഭാഗത്ത് നിന്ന് നമ്മൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. 1 കൊരിന്ത്യർ 4:5 പൗലോസ് കൊരിന്ത്യരെ നോക്കി പറയുന്ന വാക്കാണ്. 1 കൊരിന്ത്യർ 4:15 നോക്കുകയും, നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല, ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. കൊരിന്ത്യ സഭയുടെ ആത്മിക പിതാവെന്ന് പറയുന്നത് പൗലോസാണ്. പൗലോസ് അവരോട് പറയുക, നിങ്ങൾക്ക് അനേക ഗുരുക്കന്മാരുണ്ടായിരിക്കാം, അനേകർ നിങ്ങളെ പഠിപ്പിച്ചു കാണും, പക്ഷെങ്കിൽ നിങ്ങൾക്ക് പിതാക്കന്മാരെ പിതാവായിരിക്കുന്നത് ഞാനാണ്. എന്നാൽ അതേ ലേഖനത്തിൽ 1:15 നോക്കി, 1:15 അതുകൂടെ ചേർത്ത് വായിച്ചെങ്കിലേ അത് ഗ്രഹിപ്പാൻ കഴിയുള്ളൂ. അതേ ലേഖനം 1 കൊരിന്ത്യർ 1:15 പൗലോസ് ഇങ്ങനെ പറയുന്നു, 14 വായി, എൻ്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചെന്ന് ആരും പറയാതെ വണ്ണം ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കിയാൽ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. പൗലോസ് കൊരിന്ത്യയിലുള്ള ക്രിസ്പോസിനെയും ഗായോസിനെയും മാത്രമേ സ്നാനം കഴിപ്പിച്ചിട്ടുള്ളൂ, വേറെ ആരെയും സ്നാനം കഴിപ്പിച്ചിട്ടില്ല. എന്നാൽ ആ കൊരിന്ത്യരെ നോക്കി പൗലോസ് പറയുന്നു, ഞാനാണ് നിങ്ങളുടെ ആത്മീയ പിതാവ്, നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത് ഞാനാണ്. ഞാൻ ഒരു ആർഗ്യുമെന്റ് ഇവിടെ കൊണ്ടുവരികയാണ്, വീണ്ടും ജനനം സ്നാനത്താൽ കൂടെയാണ് ലഭിച്ചിരുന്നതെങ്കിൽ പൗലോസിന് ഈ 1 കൊരിന്ത്യർ 4:15 പറയാൻ സാധിക്കില്ല. 1 കൊരിന്ത്യർ 4:15 പൗലോസിന് പറയാൻ സാധിക്കില്ല, ഞാനാണ് നിങ്ങളുടെ ആത്മീയ പിതാവെന്ന് അവരെ നോക്കി പറയാൻ കഴിയില്ല. കാരണം എന്നാ, പൗലോസ് പറയുന്നു, ഞാൻ സുവിശേഷം മൂലമാണ് നിങ്ങളെ ജനിപ്പിച്ചത്, സ്നാനം മൂലമല്ല. പൗലോസ് ആ കൊരിന്ത്യരോട് പറയുന്നു, ഞാൻ അവിടെ രണ്ടുപേരെ, ക്രിസ്പോസിനെയും ഗായോസിനെയും അല്ലാതെ ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് പൗലോസിന്റെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം തെളിയുന്നുണ്ട്, വീണ്ടും ജനനത്തിന് സ്നാനം ആവശ്യമില്ല. വീണ്ടും ജനനം ദൈവത്തിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിലുമാണ്. സുവിശേഷം പ്രസംഗിക്കുന്നു, വിശ്വസിക്കുന്നവരെ ദൈവം തൻ്റെ ആത്മാവിനാൽ പരിവർത്തനം നടത്തുന്നു, അവർക്കൊരു വീണ്ടും ജനനം സംഭവിക്കുന്നു. തടവിൽ കിടക്കുമ്പോൾ, ബന്ധനസ്ഥനായി കിടക്കുമ്പോൾ, ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ, തന്നോടുകൂടെ വന്നുകിടന്ന മറ്റൊരു കുറ്റവാളിയായിരുന്നു, തടവിലാക്കപ്പെട്ടവനായിരുന്നു ഒനോസിമോസ്. ആ ഒനോസിമോസിനെ പൗലോസ് പറയുന്നു, തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനോസിമോസ് ആ തടവിൽ വെച്ച് സുവിശേഷം പറഞ്ഞു, ഒനോസിമോസിന് വീണ്ടും ജനനം ലഭിച്ചു. പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അന്ത്യകാലത്ത് ഉപദേശം ഒരുപാട് വിട്ടുകളയുന്ന ഒരു കാലഘട്ടങ്ങളിൽ നാം എത്തിയിരിക്കുമ്പോൾ ഈ ഉപദേശകാര്യം കൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വീണ്ടും ജനനം പരിശുദ്ധാത്മാവിനാലും ദൈവജനത്താലും മാത്രം നടക്കുന്ന, സ്നാനത്താലും നടക്കുന്നതല്ല. സ്നാനം രക്ഷിക്കപ്പെട്ടവർ അനുഷ്ഠിക്കുന്ന ഒരു കർമ്മമെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് യാതൊരു 1% പോലും സാൽവേഷന്റെ എലമെന്റ് ഇല്ല, രക്ഷയുടെ യാതൊരു കാര്യവുമില്ല. രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ, ഞാൻ യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവായി അവർ സ്നാനപ്പെടുന്നു എന്നേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനാൽ, 1 കൊരിന്ത്യർ 12:13 പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് അവരെ ബന്ധിപ്പിച്ചു കഴിഞ്ഞു, ഏക ശരീരമായി യേശുക്രിസ്തുവിനോട് അവർ ചേർന്ന് കഴിഞ്ഞു. അത് ബാഹ്യമായ ഒരു അനുഷ്ഠാനം ഈ സ്നാനത്തിലൂടെ തെളിയിച്ചു കൊടുക്കുകയാണ്. ഞാൻ യേശുക്രിസ്തുവിനോട് ചേരുന്നു, അതാണ് റോമലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും. വീണ്ടും ഊന്നി പറയട്ടെ, ഉപദേശപരമായിട്ട് ഇത് പ്രാധാന്യതയുള്ളതുകൊണ്ട് ഞാനതൊന്നുകൂടെ ഉറപ്പിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. യേശുക്രിസ്തു മരിച്ചിരിക്കുന്ന സഭയോടും പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ വചനവും ഉള്ളവൻ എന്നാണ്. കാരണം ഇന്ന് പലരും പഠിപ്പിക്കുന്നു, വേർപെട്ട സമൂഹങ്ങളിൽ തന്നെ പലരും പഠിപ്പിക്കുന്നു, രക്ഷിക്കപ്പെടണമെങ്കിൽ വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യണം. അവർ തന്നെ പഠിപ്പിക്കുന്നു രക്ഷ നഷ്ടപ്പെടുമെന്ന്. എനിക്ക് ചിലപ്പം രസകരമായി തോന്നിയിട്ടുണ്ട്, രക്ഷ നഷ്ടപ്പെടുമെന്ന് അവർ പഠിപ്പിക്കും. എന്നാൽ ആ രക്ഷ നഷ്ടപ്പെട്ട വ്യക്തി വീണ്ടും ജനിക്കണമെങ്കിൽ രണ്ടാമത് പിന്നെ സ്നാനപ്പെടണ്ട. വാസ്തവത്തിൽ ആ ഉപദേശം അവർ പിടിച്ചുകൊള്ളുമായിരുന്നെങ്കിൽ, അതിനോട് കൂറ് പുലർത്തുമായിരുന്നെങ്കിൽ, ഒരുത്തൻ പിന്മാറിപ്പോയാൽ അവൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടവൻ വീണ്ടും ജനിക്കണമെങ്കിൽ അവനെ വീണ്ടും സ്നാനപ്പെടുത്തണം. അത് ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ അവർ തന്നെ അത് കൺഫ്യൂഷനിലാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ വളരെ വ്യക്തമായി ഈ വിഷയം അറിയാവുന്ന വ്യക്തികളാണ്. കാരണം ഞാനിത് ഒന്നുകൂടെ പറയാൻ കാരണം, യാക്കോബയിലെ ഒരു അച്ഛൻ ഒരിക്കൽ എന്നോട് വന്ന് വളരെ ശക്തമായി വാദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3:5 വെച്ചുണ്ട്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് പറയുമ്പോൾ സ്നാനവും ആത്മാവിനാലും ജനിക്കണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് എന്നോട് വളരെ ശക്തമായി താൻ വാദിച്ചു. അതുള്ള ബന്ധത്തിൽ വീണ്ടും ഞാനത് ഓർപ്പിച്ചു വിടുകയാണ്. ആ ഭാഗം നമുക്ക് വിടാം. ഈ സഭയുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞ ദൂതില് അത് ആദ്യം പറയുക മാത്രമല്ല, കർത്താവ് വീണ്ടും അവരോട് പറഞ്ഞ വാക്ക് അവരുടെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി കണ്ടില്ലേ. നോക്കിയേ, അത് 2-ാം വാക്യം, ഉണർന്നു കൊള്ളുക, ബി വാച്ച്ഫുൾ, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ലേ. അവരുടെ പ്രവൃത്തി പൂർണ്ണതയുള്ളതല്ലായിരുന്നു. എന്താ അതിൻ്റെ കാരണം? ദെയർ വർക്ക് വാസ് അൺഫുൾഫിൽഡ്. അത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. നവോത്ഥാനം വാസ്തവത്തിൽ ആ കാലഘട്ടങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുന്ന പൂർത്തീകരണം അവരെ കൊണ്ട് വരുത്തുവാൻ കഴിഞ്ഞില്ല. വചനത്തിലേക്ക് മടങ്ങി വന്നു, വിശ്വാസത്തിലുള്ള നീതീകരണം കൊണ്ടുവന്നു, അത് പഠിപ്പിച്ചുവെങ്കിലും നോക്കുക സഭയ്ക്ക് എന്ത് സംഭവിച്ചു. വീണ്ടും സഭ ആ കത്തോലിസത്തിൻ്റെ സിസ്റ്റം പോലെ തന്നെ വേറൊരു സിസ്റ്റം ഉള്ളതാക്കി ഇതിനെ തീർത്തു. നമ്മൾ പഠിച്ചു നോക്കിയാൽ ചരിത്രം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു, കാത്തലിക് പ്രീസ്റ്റിന് പകരം അവർ പുതിയ ക്ലെർജീസിനെ, അവരുടെ പുരോഹിതന്മാരെ അവർ കൊണ്ടുവരാൻ തുടങ്ങി. ആ ഭാഗം ഞാൻ വായിച്ചപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ചരിത്രത്തിൽ അതിനുള്ള ബന്ധത്തിൽ അപഗ്രഥിച്ച ദൈവദാസന്മാർ പറയുന്നു, ഈ റിഫോർമേഷന്റെ കാലയളവിന്റെ ആരംഭഘട്ടത്തിൽ പ്രസംഗിച്ച പ്രാസംഗികന്മാർ, ദേ വർ ജെനുവിൻലി കൺവേർട്ടഡ് ബോൺ അഗൈൻ പീപ്പിൾ, വാസ്തവമായി രക്ഷിക്കപ്പെട്ട ബോൺ അഗൈൻ വീണ്ടും ജനിച്ച ദൈവമക്കളായിരുന്നു, ദൈവദാസന്മാരായിരുന്നു ഈ നവോത്ഥാനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രസംഗിച്ച ദൈവദാസന്മാർ. എന്നാൽ സംഭവിച്ച എന്താണെന്നറിയാമോ? ഈ ക്ലർജിസം, ഈ പൗരോഹിത്യം കടന്നു വന്നതോടുകൂടെ, വീണ്ടും ഇതിൽ കടന്നു വന്നതോടുകൂടെ, ഈ പുരോഹിതന്മാരെ ആക്കണമെങ്കിൽ അവർക്ക് അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ വേണം, അവർക്ക് പഠിത്തം വേണം. ഈ പഠിത്തം വേണമെന്നുള്ള കാര്യത്തോടുള്ള ബന്ധത്തിൽ അവരെ ട്രെയിൻ ചെയ്തെടുക്കുവാനായിട്ടൊക്കെ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? രക്ഷിക്കപ്പെടാത്തവനെ ഈ ട്രെയിനിങ് കൊടുത്ത്, തിയോളജിക്കൽ ട്രെയിനിങ്ങും അക്കാഡമിക്കൽ ട്രെയിനിങ്ങും കൊടുത്ത് അവരെ പുരോഹിതന്മാരാക്കുവാൻ തുടങ്ങി. ഇന്നും അതല്ലേ സംഭവിക്കുന്നത്? വീണ്ടും ജനിക്കാത്തവരെ കൊണ്ട് ദൈവിക ശുശ്രൂഷകൾ ചെയ്യുവാൻ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷന് പ്രാധാന്യത കൊടുത്തുകൊണ്ട് അവരെ പഠിപ്പിച്ച് അവരെ പുരോഹിതന്മാരായി ഉയർത്തുന്ന ഒരു കൂട്ടം പ്രൊട്ടസ്റ്റൻസ് ഗ്രൂപ്പുകളല്ലേ നമ്മുടെ ചുറ്റും? അതിവിടെ ആരംഭിച്ചതാണ്. എന്തുകൊണ്ടാണ്? ഈ നവോത്ഥാനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വീണ്ടും ജനിച്ചവരായിരുന്നു പ്രാസികന്മാർ, ദൈവദാസന്മാർ. എന്നാൽ കാലമല്പം കഴിഞ്ഞപ്പോൾ ആ റോമനിസം പോലെ, ആ റോമൻ മതസംഹിത പോലെ തന്നെ വേറെ ഒരു സംഹിതയാക്കി മാറ്റിയപ്പോൾ, ഉന്നത ക്വാളിഫിക്കേഷനും ഒക്കെ ഉള്ളവരെ ഈ സഭയുടെ പുരോഹിതന്മാരാക്കി തീർക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ക്വാളിഫിക്കേഷനും തിയോളജിക്കൽ ട്രെയിനിങ്ങും കൊടുത്ത് വീണ്ടും ജനിക്കാത്തവരെ സഭയുടെ ശുശ്രൂഷകന്മാരാക്കി തീർത്തു. ഞാൻ ചോദിച്ചോട്ടെ, അവർ നയിക്കുന്ന സഭകളുടെ സ്ഥിതി എങ്ങനെയായിരിക്കും? യേശുക്രിസ്തു അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, നിനക്കൊരു പേരുണ്ട്. 1-ാം വാക്യത്തിന്റെ അവസാനം, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്. യു ഹാവ് എ നെയിം, യു ഹാവ് അക്വയർഡ് എ നെയിം, നീ ഒരു പേര് സമ്പാദിച്ചു. പക്ഷേ നീ മരിച്ചവനാണ്. നീ മരിച്ചവനാണ്. നീ ഒരു പേര് സമ്പാദിച്ചു, നീ മരിച്ചവനാണ്. എന്തൊരപകടമാണ്! ഈ പ്രൊട്ടസ്റ്റൻസ് ഗ്രൂപ്പുകൾ എങ്ങനെ ഉണ്ടായി? എന്നാൽ അവരുടെ മധ്യത്തിൽ എങ്ങനെയും മരിച്ചവർ കടന്നു വന്നു. ഒരു പേര് അവർ സമ്പാദിച്ചു. ഇനി ഈ പേരിനോടുള്ള ബന്ധത്തിൽ ഇവിടെ നമ്മൾ ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്. നമ്മൾ വീണ്ടും ഈ കാലഘട്ടത്തെക്കുറിച്ച് വിലയിരുത്തിയാൽ, സഭാചരിത്രം മുഴുവൻ ഇന്നു വരെയുള്ള സഭാചരിത്രം പഠിച്ചാൽ, പേരുകളെ ആസ്പദമാക്കി സഭകൾ ഉണ്ടായ ഒരു കാലഘട്ടവും ഇതായിരുന്നു. പേരുകളെ അടിസ്ഥാനമാക്കി അനേക പ്രൊട്ടസ്റ്റൻസ് ഗ്രൂപ്പുകൾ ഉണ്ടായി. അങ്ങനെ സഭകൾ ഉണ്ടായ ഒരു കാലഘട്ടം ചരിത്രത്തിൽ മറ്റൊരു കാലഘട്ടത്തിലില്ല. ഉദാഹരണമായിട്ട് ലൂഥറിൻ്റെ പേരിൽ ലൂഥറിനിസം സ്റ്റാർട്ട് ചെയ്തു, കാൽവിൻ്റെ പേരിൽ കാൽവിനിസം സ്റ്റാർട്ട് ചെയ്തു, വെസ്ലിയുടെ പേരിൽ മെതോഡിസം സ്റ്റാർട്ട് ചെയ്തു. ഓരോ ഉന്നത നേതാക്കന്മാരുടെ പേരിൽ സഭകൾ സ്ഥാപിക്കപ്പെടുവാൻ തുടങ്ങി. ജർമ്മനിയിൽ ലൂഥറിനിസം, ലൂഥറിൻ്റെ പേരിൽ അത് കടന്നു വന്നു. കാൽവിൻ്റെ പേരിൽ കാൽവിനിസം വന്നു, വെസ്ലിയുടെ പേരിൽ മെതോഡിസം വന്നു. ഇംഗ്ലണ്ടിൽ ആ രാഷ്ട്രത്തിൻ്റെതായ ഒരു സഭ പോലെ ആംഗ്ലിക്കൻ ചർച്ച് കടന്നു വന്നു. ജർമ്മനിയുടെ സ്റ്റേറ്റ് സഭ ലൂതറൻ ചർച്ച് കടന്നു വന്നു. നോക്കിയാൽ ഇതെല്ലാം പ്രൊട്ടസ്റ്റൻസ് ഗ്രൂപ്പുകളാണെങ്കിലും ഓരോ പേരിനെ ആസ്പദമാക്കി ആ സഭകൾ ഉടക്കുവാൻ തുടങ്ങി. അവരവരുടേതായ ആചാരാനുഷ്ഠാനങ്ങളും ലിറ്റർജിയും ഒക്കെ എഴുതി പിടിപ്പിച്ച്, പ്രാർത്ഥനകളും ഒക്കെ എഴുതി പിടിപ്പിച്ച്, അവരുടേതായ ഒരു രീതിയും പ്രാർത്ഥനയും ആരാധനയും രീതികളൊക്കെ വന്നപ്പോൾ അവിടെ എല്ലാം ഒരു കാര്യം ശ്രദ്ധിപ്പാൻ കഴിയുമെന്ന് ദൈവദാസന്മാർ അപഗ്രഥിച്ച് പറയുന്നു. അവിടെ എല്ലാം വചനത്തിനത്ര പ്രാധാന്യത കൊടുത്തില്ല, ദൈവവചനത്തിന് അത്ര സ്ഥാനം കൊടുത്തില്ല. ദൈവവചനത്തിന് കൊടുക്കേണ്ട സ്ഥാനത്തിന് പകരം മറ്റ് പല കാര്യങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങളും അവരുടേതായ ലിറ്റേർജിക്കും മറ്റും പേര് കൊടുത്ത് പുസ്തകങ്ങളും പ്രാർത്ഥന പുസ്തകങ്ങളും ഒക്കെ ഓരോ സഭകളും ഇറക്കുവാൻ തുടങ്ങി. അത് വെറും ആചാരമായി മാറി. തിരിച്ച് നമ്മൾ ചരിത്രം അപഗ്രഥിച്ചാൽ ഇസ്രയേലിൻ്റെ മധ്യത്തിലും ഇത് തന്നെ സംഭവിച്ചു. വേണേ ഒന്ന് രണ്ട് വാക്യങ്ങളും നോക്കാം. അത് ഈ ദിവസങ്ങളോട് സോറി ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ ഇന്നും നിലനിൽക്കുന്ന സഭകളാകയാൽ നമുക്കിത് ശ്രദ്ധേയമായി മാത്രമല്ല അങ്ങനെയുള്ളവരോടൊന്ന് ചൂണ്ടിക്കാണിക്കാനും നല്ല വാക്യങ്ങളാണ്. ഏശയ്യാ പ്രവചനം 29 അധ്യായം നോക്കിയേ. ഏശയ്യാ 29. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയാണ്. ഇറ്റ് ഷുഡ് ബി ഇൻ ട്രൂത്ത് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫ്രം ദ സ്പിരിറ്റ്. ആത്മാവിലും സത്യത്തിലുള്ള ആരാധന. എന്നാൽ ഏശയ്യാ 29:13 യഹൂദനോട് ദൈവം പറയുന്ന ആ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു: ഈ ജനം അടുത്തു വന്ന് വായികൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരെ തകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മനുഷ്യ കൽപ്പന അത്രേ. എത്ര സത്യമാണ്! ഒരു കാലഘട്ടത്തിൽ യഹൂദനെ നോക്കി ദൈവം പറഞ്ഞു, എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മനുഷ്യ കൽപ്പനയാണ്. ആ ലിറ്റർജി ബുക്കുകളൊക്കെ കാണാതറിയാം, പള്ളിയിൽ പോയി നിന്നാൽ ആ പുസ്തകങ്ങളൊക്കെ കാണാതെ മുഴുവൻ പറയും. ഇതെല്ലാം മനഃപ്പാഠമാക്കിയ മാനുഷിക കൽപ്പനകളായി മാറി. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ആരാധന എന്താണ്? ദൈവം ആഗ്രഹിക്കുന്ന ആരാധന ഇറ്റ് ഷുഡ് ബി ഫ്രം ദ സ്പിരിറ്റ്. മനുഷ്യന്റെ ഉള്ളിൽ നിന്ന്, മമ്മിയിൽ നിന്ന്, അവന്റെ ആത്മാവിൽ നിന്ന് പൊന്തി വരേണ്ടതാണ് ആ ആരാധന. ശമര്യക്കാരത്തെ സ്ത്രീയോട് പറഞ്ഞില്ലേ, അത് ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്ന നീറുറയായി മാറും. ദൈവം അതുമാത്രം പ്രസാദിക്കുന്നു, ഇതിൽ ദൈവം പ്രസാദിക്കുന്നില്ല. വേറെ ഒരു വാക്യം എസെക്കിയേൽ 33:31 എസെക്കിയേൽ 33:31 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ വന്ന് എൻ്റെ ജനമായിട്ട് നിന്റെ മുമ്പിൽ ഇരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. വായികൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. ആ വാക്യം നോക്കിയേ, സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ വന്ന് എൻ്റെ ജനമായിട്ട് നിന്റെ മുമ്പിൽ ഇരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. വായികൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. യേശുക്രിസ്തു താൻ ജീവിച്ച കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ട് പറഞ്ഞൊരു വാക്ക് മത്തായി 23 ഇങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ട് പറഞ്ഞ വാക്ക്, അതും ഇതോട് അനുബന്ധിച്ച് ശ്രദ്ധേയമായൊരു വാക്യമാണ്. മത്തായി 23:27-28 കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായ നിങ്ങൾക്ക് ആ കഷ്ടം വെള്ളനേച്ച ശവക്കല്ലറുകളെ നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുമെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധവും നിറഞ്ഞിരിക്കും. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നുന്നു. ആ വാക്ക് നോക്കിയേ, അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞതത്രേ. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അവരുടെ പ്രാർത്ഥനയും അവരുടെ ഭക്തിയും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കണ്ടാൽ, കഥാവ് പറഞ്ഞ പോലെ സംഘം കൂടി അവന്റെ അടുക്കൽ വന്ന് മനഃപ്പാഠമാക്കിയ പാഠങ്ങൾ ഉരുവിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ചൊല്ലുമ്പോൾ അത് വലിയ ഭക്തിയാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. പുറമേ മനുഷ്യന് തോന്നും ഇത് വലിയ ഭക്തിയാണെന്ന് തോന്നും, എന്നാൽ അകം കാണുന്ന ദൈവപുത്രനറിയാം ഒരു വീണ്ടും ജനനം സംഭവിക്കാത്ത ഒരുത്തന്റെ അന്തർഭാഗം സകലവിധ അശുദ്ധിയും ദുഷ്ടതയും നിറഞ്ഞതാ. മനുഷ്യനിൽ ഒരിക്കലും നന്മ വസിക്കുന്നില്ല. അവന്റെ അകം കർത്താവിന് കാണുവാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഈ സഭയോടും സർദീ സഭയോടും, ഈ സഭ കർത്താവിന്റെ വരവരെ നിലനിൽക്കുന്ന സഭയാണ്, ഈ സഭയോടും കർത്താവ് പറഞ്ഞു, നീ മരിച്ചവനാണ്, നിനക്ക് ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ ദൂതുമാണ് ആവശ്യം, അതെന്റെ പക്കലുണ്ട്. നീ എന്താണ് പ്രാപിച്ചതെന്ന് നീ ഓർക്കുക. അവർ പ്രാപിച്ചത് വിശ്വാസ നീതീകരണമാണ്. അത് സൂക്ഷിക്കുക, അത് കാത്തുകൊള്ളുക. നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നമ്മൾ ഓർത്തല്ലോ ആ കാലയളവില് അനേക പേരില് സഭകളുണ്ടായി, ചില വിഷയങ്ങളിൽ സഭകളുണ്ടായി. ബാപ്റ്റിസത്തെ ആസ്പദമാക്കി ബാപ്റ്റിസ്റ്റ് ചർച്ചുകളെ ഉപ്പന്മാരുള്ള ബന്ധത്തിൽ പ്രസ്ബിറ്റേറിയൻ ചർച്ചസ് ഇങ്ങനെ സഭകൾ ഉണ്ടായപ്പോൾ അതൊന്നും വചനത്തിൽ പൂർണ്ണമായി വരുവാനായിട്ട് സാധിച്ചില്ല. അവയുടെ എല്ലാം റൂട്ടുകൾ നമ്മൾ നോക്കിയ നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ റോമൻ കത്തോലിസത്തിൽ തന്നെ അത് ഇരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എങ്കിലും ഇവരുടെ മധ്യത്തിൽ ഒരു ചെറിയ ശേഷിപ്പുണ്ടായിരുന്നു. മാത്രമല്ല ഇങ്ങനെയുള്ള സഭകൾ ഉണരാതിരുന്നാൽ, രക്ഷിക്കപ്പെടാതിരുന്നാൽ കർത്താവ് അവരോട് പറയുന്നുണ്ട് മൂന്നാം വാക്യത്തിൽ, ഉണരാതിരുന്നാൽ ഞാൻ കളനെ പോലെ വരും, കളനെ പോലെ വരും, ഏത് നാഴിക നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയും. കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനെ കുറിച്ചാണ് അത് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പുള്ള സഭയെ കുറിച്ച് പഠിച്ചപ്പോഴും യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് അവിടെ പരാമർശമുണ്ട്, മഹാകഷ്ടത്തിലാക്കി കളയും. ഇവിടെയും കർത്താവിന്റെ വരവിനെ കുറിച്ച് പരാമർശമുണ്ട്. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരെ ഈ സർദീ സഭയുടെ സ്വഭാവമുള്ള സഭകൾ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നുള്ളത് അവിടെ തന്നെ തെളിയിക്കപ്പെടുകയാണ്. എത്രയോ ശ്രദ്ധയോടുകൂടെ നാം ഈ കാര്യങ്ങൾ നോക്കി മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും നാം ബാധ്യസ്ഥരാണ്. പ്രവചന ദൃഷ്ടിയിൽ ആ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഫിലദൽഫിയ സഭയുടെ ദൂതുകൂടെ നമുക്ക് പ്രവചനാത്മാവിൽ ശ്രദ്ധിച്ച് നമുക്ക് ആ ഭാഗമൊന്ന് നിർത്തുവാനായിട്ട് ശ്രമിക്കാം. നോക്കുക, ഫിലദൽഫിയ സഭയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പ്രോട്ടസ്റ്റൻ സഭയുടെ പരാജയം, മറ്റു വിധത്തിൽ പറഞ്ഞാൽ പ്രോട്ടസ്റ്റൻസ് സഭകളാണ് യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ അഗ്നോസ്റ്റിസിസം, അതായത് എത്തീസം, നിരീശ്വരത്വം യൂറോപ്പിൽ പടർന്നു പിടിക്കുവാൻ അനുവദിച്ചതിൻ്റെ കാരണം ഈ പ്രോട്ടസ്റ്റൻസ് ഗ്രൂപ്പുകളാണെന്ന് ചരിത്രം അപഗ്രഥിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഫിലദൽഫിയ സഭയുടെ ദൂത് ആ കാലഘട്ടങ്ങളിൽ ഈ അഗ്നോസ്റ്റിസിസം അല്ലെങ്കിൽ എത്തീസം, ഇത് രണ്ടും, നിരീശ്വരത്വവും ദൈവമില്ല എന്നുള്ള വാദം യൂറോപ്പിൽ പ്രബലമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിലാണ് ഫിലദൽഫിയ കാലളവും എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നോക്കുക, നമ്മൾ ഓർത്തതുപോലെ ഈ പ്രൊട്ടസ്റ്റൻസ് ഗ്രൂപ്പുകള്, നവോത്ഥാനത്തിന്റെ ശേഷമുള്ള പ്രൊട്ടസ്റ്റൻസ് ഗ്രൂപ്പുകൾ ഏതു വിധത്തിലായി മാറിയെന്നുള്ളത് നമ്മൾ ഓർത്തു. മാറിയെന്ന് മാത്രമല്ല, ഇവര് ഈ കാലളവിൽ ചില ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ, അതായത് ഫ്രഞ്ച് വിപ്ലവം നടന്നത് ചരിത്രത്തിൽ നിർണായകമായ ഒരു ഒരു കാലഘട്ടമായിരുന്നു അത്. 1793 ഫ്രഞ്ച് വിപ്ലവം നടന്നത്, 1793. ഈ ഫ്രഞ്ച് വിപ്ലവം നടന്ന കാലഘട്ടങ്ങളിൽ യൂറോപ്പിൽ അവിശ്വസ്തതയും നിരീശ്വരത്വത്തിൻ്റെ വാദങ്ങളും അവിടെ ആഗമനം പടരുവാനായിട്ട് ഇടയായി. അത് പടരുവാനിടയായത് പഴയ നിയമ പഠനത്തിന് വേണ്ടി ഒരു ബുക്ക്, ജെ ജി ഇക്രോൺ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പുസ്തകം എഴുതി, ഓൾഡ് ടെസ്റ്റ്മെന്റ് ഇൻട്രഡക്ഷൻ, 1787 അദ്ദേഹം എഴുതിയതാണ്. പഴയ നിയമ പഠനത്തിന് വേണ്ടി ഒരു ഗ്രന്ഥം അദ്ദേഹം ഒരു കമന്ററി പോലെ എഴുതിയപ്പോൾ, മനുഷ്യന്റെ കയ്യിൽ അത് കിട്ടിയപ്പോൾ സാമാന്യ ജനത്തിന് അനേക സംശയങ്ങൾ ഉടലെടുത്തു.